بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة
بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ഇന്ന് നമ്മള് സൂറത്തുൽ ബയ്യിന ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാ സൂറത്ത് സൽസല ഇന്ന് സൂറത്തുൽ ബയ്യിന സൂറത്തുൽ ബയ്യിന കുറെ പേരുകളുള്ള സൂറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന് ലം യകുനിൽ ലദീന കഫറു എന്നാ പറഞ്ഞു സൂറത്തു ലം യകുനിൽ ലദീന കഫറു അതിന് തുടക്കം അങ്ങനല്ലേ ഹദീസിൽ കാണാം ലം യകുനിൽ ലദീന കഫറു എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് പറഞ്ഞു അത് ഉബയ്യ് ഇബ്നു കഅബിന് ഓതി കൊടുക്കാൻ ഉബയ്യ് ഇബ്നു കഅബിന് ഓതി കൊടുക്കാൻ പറഞ്ഞു മനസ്സിലായോ അപ്പൊ ലം യകുനിൽ ലദീന കഫറു എന്നാണ് സൂറത്തിന് പേര് ഉബയ്യിന്റെ ചരിത്രം നമുക്ക് പറയാം അതേപോലെ ഈ സൂറത്തിന് ഇപ്പൊ സൂറത്തുൽ ബയ്യിന അതേപോലെ സൂറത്ത് അഹ്ലുൽ കിതാബ് സൂറത്തു അഹ്ലുൽ കിതാബ് സൂറത്തുൽ ബരിയ സൂറത്തുൽ ബരിയ സൂറത്ത് ലമ്യകുനി ഇത്ര മാത്രം ലമ്യകുനി സൂറത്ത് ലമ്യകുനി ആ തുടക്കം പരിഗണിച്ചിട്ട് അതേപോലെ സൂറത്തുൽ ഇൻഫിക്കാക് സൂറത്തുൽ ഇൻഫിക്കാക് അതൊക്കെ അതിന് പേരുണ്ട് ഈ മുംഫക്കീൻ എന്നുള്ളതിൽ നിന്ന് സൂറത്തുൽ ഇൻഫിക്കാക് അപ്പൊ പല പേരുകളുള്ള സൂറത്താണ് സൂറത്തുൽ ബയ്യിന സൂറത്തുൽ സൂറത്തുൽ ലംയകുനി ലംയകുനിൽ ലദീന കഫറു സൂറത്തുൽ ബയ്യിന സൂറത്തുൽ ബരിയ അതേപോലെ സൂറത്തുൽ ഇൻഫിക്കാക് സൂറത്തുൽ ഖിയാമ ഇതിന് സൂറത്തുൽ ഖിയാമ എന്നും പേരുണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ ഖിയാമ വരണ്ട് പക്ഷെ ഇതിനും സൂറത്തുൽ ഖിയാമ എന്ന് പറയും ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത അതാണ് ഞങ്ങൾ പറഞ്ഞത് ഈ പേര് പറഞ്ഞപ്പോ സൂറത്ത് ലമ്യകുനി ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഈ സൂറത്ത് നിങ്ങൾ ഉബയ്യ് ഇബ്നു കഅബിന് ഓതി കൊടുക്കണം ഉബയ്യ് ഇബ്നു കഅബ് ഉബയ്യ് ഇബ്നു കഅബ് ആരാ ഉബയ്യ് ഇബ്നു കഅബ് ഇദ്ദേഹത്തെ കുറിച്ച് ആർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും അത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇത് ഉബയ്യ് ഇബ്നു കഅബ് അൽ അൻസാരി അൽ ഖസ്റജി അൽ നജ്ജാരി ബനു നജ്ജാർ ഗോത്രക്കാരുടെ മദീനത്ത് ബനു നജ്ജാർ ഗോത്രം അറിയാലോ ബനു നജ്ജാർ ഗോത്രക്കാരിലെ ഒരു മെമ്പറാണ് ഉബയ്യ് ഇബ്നു കഅബ് അൽ അൻസാരി അദ്ദേഹം അൻസാരിയാണ് അദ്ദേഹം ബനു ഖസ്റജ് ഗോത്രക്കാരനാണ് ബനു നജ്ജാറിന്റെ ഉപഗോത്രം ഖസ്റജിന്റെ ഒരു മെമ്പറാണ് ഉബൈ ഇബ്നു കഅബ്. അബു തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകനാണ് ഉബൈ ഇബ്നു കഅബ്. ഉബൈ ഇബ്നു കഅബ് വളരെ മഹത്തുള്ള ഒരു സഹാബിയാണ്. ഉബൈ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ഈ സൂറത്തുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ ലമ്യകുനി സൂറത്ത് ഇറങ്ങിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് ഉബൈ ഇബ്നു കഅബ് ഇത് ഓതിക്കൊടുക്കാൻ. ഉബൈ ഇബ്നു കഅബിന് അത് ഓതിക്കൊടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാണ് റസൂലെ അള്ളാഹു നിങ്ങളോട് ഇത് ഉബൈയിന് ഓതി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ റസൂൽ അലൈഹിസ്സലാത്തു മതങ്ങൾ ഉബൈയിനെ വിളിച്ച്, ഉബൈയിന്റെ വിളിപ്പേര് അബുൽ മുൻദീർ എന്നാണ്. എന്താ വിളിപ്പേര്? അബുൽ മുൻദീർ. അബുൽ മുൻദീർ നിങ്ങൾക്ക് ലം യകുനിൽ ലദീന കഫറു എന്ന സൂറത്ത് ഓതിത്തരാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പോ ഉബൈ റളിയല്ലാഹു പറയുകയാണ് അസുകിർതുസം, അതായത് ഞാൻ അവിടെ അള്ളാഹുവിങ്കൽ അള്ളാഹുവിന്റെ അർശിന്റെ മുകളിൽ അള്ളാഹുവിങ്കൽ ഞാൻ പരാമർശിക്കപ്പെട്ടോ, എന്റെ പേര് അള്ളാഹു പറഞ്ഞോ? അപ്പൊ റസൂലുള്ള പറയാണ് ഞാൻ അതെ. അപ്പൊ ഉബൈ റളിയല്ലാഹുവിനെ കരഞ്ഞു എന്നാണ് അദ്ദേഹം കരഞ്ഞു എന്നാണ്. കാരണം നോക്കി ആ സ്ഥാനം എത്ര സഹാബികളുണ്ട്. അപ്പൊ ഈ സൂറത്ത് ഉബൈയിന് ഓതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഉബൈ റളിയല്ലാഹുവിന്റെ മഹത്താണ് അറിയിക്കുന്നത്. മനസ്സിലായോ? ഈ സൂറത്ത് മദനിയാണ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കാലഘട്ടത്തിൽ അവതീർണമാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് എന്ത്? ഇത് ഉബൈയിന് ഓതി കൊടുക്കാൻ പറഞ്ഞത്. കാരണം ഉബൈ റളിയല്ലാഹുവിന് ആരാണ്? അദ്ദേഹം അൻസാരിയാണ്. ഈ സൂറത്ത് മക്കിയത്താണോ മക്കാ കാലഘട്ടത്തിൽ അവതീർണമാണോ അതല്ല മദീന കാലഘട്ടത്തിൽ അവതീർണമാണോ എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ മദീന കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ് എന്ന് തീർപ്പ് പറഞ്ഞ പ്രാമാണികരായ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത് ഉബൈയിന്റെ ഈ സംഭവമാണ്. ഉബൈ ഇബ്നു കഅബ് അദ്ദേഹം അന്നജ്ജാരി ബനു നജ്ജാർ ഗോത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ സവിശേഷതകളിൽ പെട്ടതാണ് പിന്നെ അദ്ദേഹത്തിന് ഈ സൂറത്ത് ഓതി കൊടുക്കാൻ അള്ളാഹു പറഞ്ഞു എന്നുള്ളത്. അതേപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബൈയിനോടാണ് ചോദിച്ചത് മാഹിയ അഅബമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? അപ്പോ ഉബൈ അതിന് മറുപടി പറഞ്ഞത് ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടിയിട്ട് ലിയഹ്നികൽ ഇൽമു അബൽ മുൻദിർ, അദ്ദേഹത്തിന് നല്ല വിജ്ഞാനമുണ്ട് അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തെ ആശംസിച്ചു, അദ്ദേഹത്തിന് മംഗളാശംസ നേർന്നു. അത് ഈ ഉബൈ റളിയല്ലാഹുവിന്റെ ഒരു പ്രത്യേകതയാണ്. ഉബൈ ഇബ്നു കഅബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ പ്രത്യേകതയാണ് അഖ്റഅകും ലികിതാബില്ലാഹ് ഉബൈ, അള്ളാഹുവിന്റെ കിതാബ് നിങ്ങളിൽ ഏറ്റവും നന്നായി കൂടുതൽ അല്ലായി ഓതുന്ന വ്യക്തി ഉബൈയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതേപോലെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകൾ എന്നെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ, അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇങ്ങനെ ചിലർ സാലിം മൗല അബി ഹദൈഫ അവരൊക്കെ എണ്ണിയപ്പോ ചില ടീമുകളാണ് റസൂലിനെ ചിലർക്ക് എണ്ണി പറഞ്ഞു കൊടുത്തത്. അവരുടെ ആ ടീമുകളിലൊക്കെ ആരുണ്ട്? ഉബൈയുണ്ട്. ഖുർആൻ പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയവരുടെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ഉബൈ റളിയല്ലാഹു തആലന്റെ പേര് കാണാൻ സാധിക്കും. ഹിജ്റയുടെ 32 അല്ലെങ്കിൽ ഹിജ്റയുടെ 30 തന്നെ അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഉബൈ റളിയല്ലാഹുവിന് മരണപ്പെട്ടു. കാരണം ഉസ്മാൻ റളിയല്ലാഹു തആലന് വിശുദ്ധ ഖുർആനിനെ ക്രോഡീകരണം ഉദ്ദേശിച്ചപ്പോ ഹസാൻ ഇബ്നു സാബിത്തിനോടും ഉബൈയിനോടും കൂടിയിട്ടാണ് ഇത് ക്രോഡീകരിക്കാൻ പറഞ്ഞത്. കാരണം അത് അതും ഉബൈ റളിയല്ലാഹുവിന്റെ സ്ഥാനമാണ് അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹം നിപുണനായിരുന്നു. സൂറത്തുൽ ബൈയിന അവതരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കാരണം പറയപ്പെട്ടില്ല, ഒരു പ്രത്യേക കാരണം ഈ സൂറത്തിറങ്ങാൻ പറയപ്പെട്ടില്ല. പക്ഷേ പിന്നെ ബഹുദൈ വിശ്വാസികളും അതേപോലെ വേദക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിശ്വാസ വൈകല്യങ്ങൾ, അതേപോലെ അവരുടെ പിന്നെ വ്യതിയാനങ്ങൾ, ഇതൊക്കെയാണ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. ബഹുദൈ വിശ്വാസികളുടെയും വേദക്കാരുടെയും. വേദക്കാർ മക്കത്തില്ല. വേദക്കാർ എവിടെയുള്ളത്? മദീനത്താണുള്ളത്. മദീനത്താണുള്ളത്. വേദക്കാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദരും നസാറാക്കളും. യഹൂദരും നസാറാക്കളും തൈബ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറയുന്നത്? ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യന റസൂലുൻ മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹറ فيها كتب قيمة لم يكن الذين كفروا ده لم يكن الذين كفروا الذين كفروا ما അവിശ്വസിച്ചവർ അവിശ്വസിച്ചവർ لم يكن الذين كفروا അവിശ്വസിച്ചവർ ആയിട്ടില്ല അവിശ്വസിച്ചവർ ആയിട്ടില്ല لم يكن ആയിട്ടില്ല الذين كفروا അവിശ്വസിച്ചവർ ആരാണ് ഈ അവിശ്വസിച്ച ആളുകൾ? മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബ് വേദത്തിന്റെ ആളുകൾ, വേദത്തിന്റെ ആളുകൾ. വൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾ ബഹുദൈവ വിശ്വാസികൾ. ഈ മിൻ ഒരു സംഗതിയിൽ നിന്ന് എന്നർത്ഥത്തിലുള്ള മിൻ അല്ല, പിന്നെയോ അത് ഈ അല്ലദീന കഫറു എന്നുള്ളതിന്റെ വിവരണമാണ് ഇത് എന്നറിയിക്കാനുള്ള മിന്നാണ്. അപ്പൊ ഇവിടെ എങ്ങനെ അർത്ഥം പറയാം? അഹ്ലി കിതാബാകുന്ന മുശ്രിക്കുകളാകുന്ന അവിശ്വാസികളായിട്ടില്ല, വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഈ മിൻ എന്നുള്ളത് ഒരു സംഗതിയിൽ നിന്ന് എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ ആ മിന്നിനെ പറയുന്ന പേര് ബയാനിയ എന്നാണ്. ഇത് എന്ത് എന്നുള്ളത് വിവരിക്കാൻ. അപ്പോ ലം യകുനിൽ ലദീന കഫറു, അവിശ്വാസികൾ അവിശ്വസിച്ചവർ ആയിട്ടില്ല. ആരാണ് അവിശ്വസിച്ചവർ? മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രിക്കീൻ, വേദക്കാരും മുശ്രിക്കീങ്ങളുമാണ്. എങ്ങനെയായിട്ടില്ല? മുൻഫക്കീൻ. എന്താ മുൻഫക്കീൻ? മുൻഫക്കീൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളാണ്, പല അർത്ഥങ്ങളാണ്. ഈ മുൻഫക്കീൻ എന്നുള്ളതിന് അറബി ഭാഷയിൽ പല അർത്ഥങ്ങളുള്ളത് കാരണത്താൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പല അഭിപ്രായങ്ങളാണ് മുഫസ്സിരീങ്ങൾക്ക്, പല അഭിപ്രായങ്ങൾ. അത് എത്രമാത്രം എന്ന് വെച്ചാൽ ഇമാം റാസി തഫ്സീറിൽ വിശുദ്ധ ഖുർആനിൽ വിവരിക്കാൻ ഏറ്റവും പ്രയാസകരമായ ഭാഗം ഇതാണെന്നാണ്. കോർവയിലും വിശദീകരണത്തിലും ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മുൻഫക്കീൻ എന്നുള്ളതിന്റെ അർത്ഥത്തിൽ അത് പല അർത്ഥങ്ങളെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. അതുകൊണ്ട് നമുക്കതിൽ പിന്നെ കൂടുതൽ ആയത്തിൽ പോകണ്ട, എങ്കിലും പ്രധാനപ്പെട്ട പിന്നെ ഭാഗം നമുക്കതിൽ പറയാം. മുൻഫക്കീൻ എന്നുള്ളതിന്റെ ഒരർത്ഥം മുൻതഹീൻ എന്നാണ്, വിരമിക്കുന്നവർ. മുൻതഹീൻ എന്നാണ് എന്താ? വിരമിക്കുന്നവർ. അതേപോലെ തന്നെ മുൻതഹീൻ അല്ല, പിന്നെ താരിഖീൻ എന്നർത്ഥമുണ്ട്, ഉപേക്ഷിക്കുന്നവർ. അതേപോലെ തന്നെ മത്രൂഖീൻ എന്നർത്ഥമുണ്ട്. ഉപേക്ഷിക്കപ്പെടുന്നവർ ഇതൊക്കെ ഈ മുൻഫക്കീൻ എന്നതിന്റെ അർത്ഥത്തിൽ ആശയത്തിൽ വരുന്ന പദങ്ങൾ. നമുക്കല്ല അപ്പോ നമുക്ക് ഓരോന്നിന്റെ ഇപ്പൊ ഇത് പ്രകാരം എന്താ ഉദ്ദേശം പറയാം. നോക്കോ, വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ അവിശ്വാസികൾ ആയിട്ടില്ല. മുൻതഹീൻ, മുൻഫക്കീൻ, വിരമിക്കുന്നവർ. വിരമിക്കുന്നവർ ഏതിൽ നിന്ന് വിരമിക്കുന്നവർ? തങ്ങളുള്ള കുഫർ, തങ്ങളുള്ള കുഫർ അവിശ്വാസം, ആ അവിശ്വാസത്തിൽ നിന്ന് വിരമിക്കുന്നവർ ആയിട്ടില്ല. ഹത്തിയഹുമുൽ ബയ്യന, എന്താ ബയ്യനത്തണ? ബയ്യനത്ത് പറഞ്ഞാല് സുവ്യക്തമായ ദൃഷ്ടാന്തം. ബയ്യനത്ത് വ്യക്തമായ ദൃഷ്ടാന്തം. ബയ്യനത്ത് എന്ന് പറഞ്ഞാൽ അതാണ് വ്യക്തമായത്, വുദൂഹായത്, വാദിഹായത്. ഹത്താത്തെത്തിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ, ഹത്താത്തെത്തിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ. അൽ ബയ്യന, ബയ്യനത്ത് പറഞ്ഞാല് സുവ്യക്തമായ ദൃഷ്ടാന്തം, തെളിവ്. അപ്പൊ എന്താ, വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ സുവ്യക്തമായ തെളിവ് തങ്ങൾക്ക് വന്നെത്തുന്നത് വരെ കുഫറിൽ നിന്ന് വിരമിക്കുന്നവർ ആയിട്ടില്ല എന്നാണ്. അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ അർത്ഥം താരിഖീൻ എന്നാണ്, മുൻഫക്കീൻ എന്നുള്ളതിന് ഉപേക്ഷിക്കുന്നവർ എന്നാണ്, ഉപേക്ഷിക്കുന്നവർ. അപ്പൊ ആ അർത്ഥപ്രകാരവും ഏകദേശം ഇതേ അർത്ഥം തന്നെ. ലം യകുലിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ അവിശ്വാസികൾ ആയിട്ടില്ല. മുൻഫക്കീൻ നമ്മ താരിഖീൻ ഉപേക്ഷിക്കുന്നവർ, തങ്ങളുടെ സത്യനിഷേധവും കുഫറും ഉപേക്ഷിക്കുന്നവർ ആയിട്ടില്ല. ഹത്താ തയ്യമുൽ ബൈന, വ്യക്തമായ ദൃഷ്ടാന്തം അവർക്ക് വരുന്നത് വരെ. മൂന്നാമത്തെ അർത്ഥാണിതിൽ അല്പം നിഷ്കാൽ. കാരണം എന്താ, മത്രൂഖീൻ എന്നാണ്, ഉപേക്ഷിക്കപ്പെടുന്നവർ എന്നാണ്. ഇവിടെ ഉപേക്ഷിക്കുന്നവർ, അവരുപേക്ഷിക്കുന്നവർ എന്നാണ്. ഇത് ഉപേക്ഷിക്കപ്പെടുന്നവർ എന്നാണ്, അവര് ഉപേക്ഷിക്കപ്പെടുക എന്നാണ്. അപ്പൊ എന്താണ് അർത്ഥം? ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ അവിശ്വാസികൾ ആയിട്ടില്ല. മുൻഫക്കീൻ ഉപേക്ഷിക്കപ്പെടുന്നവർ, ഹത്താ തയ്യഹുമുൽ ബൈന, വ്യക്തമായ ദൃഷ്ടാന്തം അവർക്ക് എത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ അള്ളാഹു വ്യക്തമായ ദൃഷ്ടാന്തം നൽകി അവർക്ക് ഹക്ക് ബോധ്യപ്പെടുത്തി, ബാത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്ത്, എന്നിട്ടല്ലാതെ അവരെന്ത് ചെയ്യില്ല, അള്ളാഹു വിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഒന്നുകൂടി നമുക്കത് ഇൻഷാല്ലാ മനസ്സിലാകും. ഇവിടെ ഇതിലെ മസലകൾ പറയുമ്പോൾ വേദക്കാർ ആരാ? വേദക്കാർ അഹൽ കിതാബ്, ആ വേദം അള്ളാഹു നൽകിയവരാണ്. സബൂർ, അതേപോലെ തന്നെ തൗറാത്ത്, ഇഞ്ചിൽ, ഈ വേദങ്ങൾ നൽകിയവരാണ് അഹ്ലുൽ കിതാബ്. മുശ്രിക്കീങ്ങളാ? മുശ്രിക്കീങ്ങൾ എന്നാലും ബഹുദൈവ വിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദം നൽകപ്പെടാത്ത ഇതര ബിംബാരാധകർ, വിഗ്രഹാരാധനകൾ, ബഹുദൈവ വിശ്വാസികൾ. രണ്ടു കൂട്ടരെയും ഇവിടെ എന്താ പറഞ്ഞേ, അല്ലദീന കഫറു എന്നാണ്, അവിശ്വസിച്ചവർ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് വേദക്കാര അവിശ്വസിച്ചവർ എന്ന് പറഞ്ഞത്? വേദക്കാർ അവരെന്തുകൊണ്ടാണ് അവിശ്വസിച്ചവർ എന്ന് പറഞ്ഞത്? വേദക്കാർ ആരെ വിശ്വസിക്കണില്ല? നിസ്റാ സലമാങ്ങളെ വിശ്വസിക്കണില്ല, വിശുദ്ധ ഖുർആനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് വേദക്കാർ അവിശ്വാസികളാണ്. മുശ്രിക്കീങ്ങൾ, അവർക്ക് ശിർക്കുണ്ട്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കണില്ല, ഇസ്ലാമിനെ കൂട്ടാക്കണില്ല. അതുകൊണ്ട് അവരെന്താണ്? അവരും കുഫറിലാണ്. അപ്പോ അതുകൊണ്ടാണ് അല്ലദീന കഫറു എന്ന് പറഞ്ഞത്. അഹ്ലുൽ കിതാബിനെ കുറിച്ചും മുശ്രിക്കീനെ കുറിച്ചും അല്ലദീന കഫറു എന്ന് പറയാൻ കാരണം അവര് കുഫറാണ്, തനി കുഫറാണ്. തയ്യ, വേദക്കാര് അവരെ മുശ്രിക്കാണോ? വേദക്കാർ മുശ്രിക്കാണോ? എന്തിനവിടെ മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞു? അഹ്ലുൽ കിതാബും മുശ്രിക്കീങ്ങളല്ലേ, അല്ലേ? എന്താണ് അഹ്ലുൽ കിതാബിന്റെ അടുത്തുള്ള ശിർക്ക്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അവർ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ മകനാണ്, അതേപോലെ തന്നെ അള്ളാഹുവിന് മൂന്നിൽ ദൈവങ്ങളിൽ ഒന്നാണ്. ഇതൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ശിർക്കുണ്ട്. പിന്നെ എന്തിനവിടെ അഹ്ലുൽ കിതാബ് വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞത്? വേദം നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ചുരുക്കി ചെയ്യുന്നവരല്ലേ? മദീനയിൽ പ്രത്യേക സാഹചര്യം നടന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്, അവരാണ് അള്ളാഹുവിന് മകനുണ്ട്, അള്ളാഹു മൂന്നിലൊന്നാണ്, മസീഹ് അള്ളാഹ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞവരാണ്. അത് പറയാൻ കാരണം എല്ലാ വേദക്കാരും ആരല്ല? മുശ്രിക്കുകളല്ല. എല്ലാ വേദക്കാരും മുശ്രിക്കുകളല്ല. വേദക്കാരിൽ നിന്ന് ആരാണോ മസീഹിനെ, ഈസാ നബിയെ അള്ളാന്ന് പറഞ്ഞത്, അവര് മുശ്രിക്കാണ്. വേദക്കാരിൽ ഈസ അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞവൻ മുശ്രിക്കാണ്. വേദക്കാരിൽ ട്രിനിറ്റി എന്ന് പറഞ്ഞ ദൈവങ്ങൾ മൂവരിൽ ഒരാൾ എന്ന ആ വാദമുള്ള ആളുകളും എന്താണ്? മുശ്രിക്കുകളാണ്. പക്ഷെ എല്ലാ വേദക്കാരെ കുറിച്ചും മുശ്രിക്ക് എന്ന് പറയാൻ പറ്റൂല, മുശ്രിക്കെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ അർത്ഥം വേദക്കാര് ശിർക്ക് ചെയ്യണില്ല എന്നോ വേദക്കാർക്ക് മുശ്രിക്കെന്ന് വിധി പറയാൻ പാടില്ല എന്നോ അല്ല. പിന്നെ വേദക്കാർ മൊത്തത്തിൽ മുശ്രിക്കെന്ന് പറയാൻ ഒരുപാട് പറ്റിക്കൊള്ളുന്നില്ല. അതേസമയം വേദക്കാരിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് പിന്നെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരുടെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. വേദക്കാരുടെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ആ പെൺകുട്ടികൾ പതിവ്രതകളാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാം. പക്ഷേ ഉമർ റളിയല്ലാഹു തആലനെ അതിനെതിരാണ്, ഉമർ റളിയല്ലാഹു എതിരാണ്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് നിങ്ങൾ മുശ്രിക്കാത്തുകളെ കെട്ടരുതെന്ന്, ബഹുദൈവ വിശ്വാസിനികളെ കെട്ടരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന് മകനുണ്ട് എന്ന് പറയുന്ന ഒരു പെണ്ണിനേക്കാൾ ശിർക്ക് പറയുന്ന പെണ്ണ് ഏതാണെന്ന ചോദ്യം വേദക്കാരെ പറയണ്ടല്ലോ. അല്ലാഹുക്ക് മകനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേദക്കാരിയായ പെണ്ണിനേക്കാൾ ശിർക്ക് പറയുന്നവൾ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് വേദക്കാരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഉമറിന് അഭിപ്രായമുണ്ട്. ഉമറിന്റെ അഭിപ്രായം അത് വിലപ്പെട്ട അഭിപ്രായമല്ല. വിലപ്പെട്ട അഭിപ്രായം എന്താണ്? അവര് പതിവ്രതകളാണെങ്കിൽ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഉമർ പറഞ്ഞ ആ വാക്ക് കാരണം എന്താ? ആ വേദക്കാരിൽ എന്തുണ്ട്? ആ ശിർക്കുണ്ട്. അവർക്ക് കടുത്ത ശിർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേദക്കാരിൽ ആരാണോ ശിർക്ക് ചെയ്യുന്നത്, ശിർക്ക് പറയുന്നത്, അവരാരെന്നെയാണ്? അവര് മുശരിക്ക് തന്നെയാണ്. പക്ഷെ ആ ഒരു വിധി എല്ലാവർക്കും അവരില് ഇല്ല. അവരില് ശിർക്ക് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ആ വിധിയുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അഹ്ലുൽ കിതാബിനെ വേറെയും മുശരിക്കീനെ വേറെയും പറഞ്ഞത്. ആയത്ത് ഉണർത്തുന്നത് എന്താണ്? ആയത്ത് ഉണർത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരെ കുറിച്ചും ബഹുദൈവ വിശ്വാസികളെ കുറിച്ചും പറയുന്നത് വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ തങ്ങളുള്ള സത്യനിഷേധത്തിൽ നിന്ന് വിരമിക്കുന്നവരായിട്ടില്ല എന്നാണ്. തങ്ങളുള്ള സത്യനിഷേധത്തിൽ നിന്ന് വിരമിക്കുന്നവരായിട്ടില്ല. അവര് സത്യനിഷേധത്തിലായിരുന്നു. അവർക്ക് വിരാമം വന്നത് എപ്പോഴാണ്? ഹത്തത്തെഹുമുൽ ബയ്യിന, വ്യക്തമായ ബയ്യിനത്ത് അവർക്ക് വന്നതിന് ശേഷമാണ്. ഇവിടെ ഈ വ്യക്തമായ ബയ്യിനത്ത് അതെന്താണ്? അതെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറഞ്ഞു തന്നു, റസൂലുൻ മിനല്ലാ. എന്താ വ്യക്തമായ ബയ്യിനത്ത്? അത് അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ്. അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ്. അപ്പൊ ഇവിടെ അല്ലാഹുവിൽ നിന്നുള്ള റസൂലായ ബയ്യിനത്ത്, വ്യക്തമായ ദൃഷ്ടാന്തം തങ്ങൾക്ക് വന്നെത്തുന്നത് വരെ വേദക്കാരും മുശ്രിക്കീങ്ങളും അവരുള്ള കുഫറിൽ നിന്ന് വിരമിക്കുന്നവർ ആയിട്ടില്ല. അവരുടെ കുഫറിനെ കൈയൊഴിക്കുന്നവർ ആയിട്ടില്ല. അതാണ് താരിഖീൻ മുൻതഹീൻ എന്ന് പറഞ്ഞതിന്റെ ആ ഉദ്ദേശം. പക്ഷെ ഈ മൂന്നാമത്തെ ഈ അർത്ഥപ്രകാരം ആശയം ഇതിൽ നിന്ന് നല്ല വ്യത്യാസപ്പെടും. അതെന്താ? അവിടെ ഉദ്ദേശം അള്ളാഹുവിൽ നിന്നുള്ള ഒരു റസൂലിനെ വ്യക്തമായ ദൃഷ്ടാന്തം എന്ന നിലക്ക് വേദക്കാരിലേക്കും മുശ്രിക്കീങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചുകൊണ്ടാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അവരുള്ള കുഫറിൽ നിന്നും അതേപോലെ തന്നെ അവരുള്ള സത്യനിഷേധത്തിൽ നിന്നും അവരെ വേർപ്പെടുത്തിയത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പിന്നെ ഇവിടെ ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രിക്കീൻ, വേദക്കാരും മുശ്രിക്കീങ്ങളുമായ അവിശ്വാസികൾ അവർ ഉപേക്ഷിക്കപ്പെടുന്നവർ ആയിട്ടില്ല. ഉപേക്ഷിക്കപ്പെടുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്നർത്ഥം. അള്ളാഹു അവരെയും പരിഗണിച്ചിട്ടുണ്ട്. എങ്ങനെ പരിഗണിച്ചു? അവരിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു റസൂലിനെ വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അയച്ചിട്ട് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുക്കെതിരിൽ ഒരു തെളിവും അള്ളാഹുവിനെതിരിൽ ഒരു തെളിവും ആർക്ക് നിരത്താൻ കഴിയൂല? വേദക്കാർക്കും മുശ്രിക്കുകൾക്കും നിരത്താൻ കഴിയൂല. കാരണം എന്താ? അള്ളാഹു അവരെ വെറുതെ വിട്ടിട്ടില്ല, അള്ളാഹു അവരെ ഉപേക്ഷിച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ? തെളിവ് റസൂലായിട്ട് അള്ളാഹു നിയോഗിച്ചിട്ടല്ലാതെ എന്നർത്ഥം. ഈ മൂന്നാമത് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായ? അതായത് വേദക്കാരെയും മുശ്രിക്കീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല വെറുതെ ഒരു തെളിവും നൽകാതെ ഒരു പ്രമാണവും അവതരിപ്പിക്കാതെ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹു അവരെ അവരുള്ള കുഫറിലും ചുർക്കിലും വിട്ടേച്ചിട്ടില്ല. പിന്നെയോ? അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെയോ? അള്ളാഹു അവരിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലിനെ വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വ്യക്തമായത് അവിടെ ഒരാൾക്കും പറയാൻ പറ്റൂല, അള്ളാഹു ഞങ്ങൾക്ക് ഒരു തെളിവും നൽകിയിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വതാല ഞങ്ങൾക്ക് ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ല എന്ന്. മുശ്രിക്കീങ്ങൾക്കും അള്ളാഹു വ്യക്തമായ ദൃഷ്ടാന്തം നൽകിയിട്ടുണ്ട്, വേദനക്കാർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല വ്യക്തമായ ദൃഷ്ടാന്തം നൽകിയിട്ടുണ്ട്. എന്താണ് വ്യക്തമായ ദൃഷ്ടാന്തം? അത് റസൂലും മീൻ അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ്. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു എങ്ങനെയാണ് വേദക്കാർക്ക് റസൂൽ വ്യക്തമായ ദൃഷ്ടാന്താണ്. എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക വേദക്കാർക്ക് വ്യക്തമായ ദൃഷ്ടാന്തം അള്ളാഹു നൽകി എന്നാ പറയുന്നത് അല്ലെ? ആ ദൃഷ്ടാന്തം ഏതാണ്? റസൂലും മിനല്ല. എങ്ങനെയാണ് വേദക്കാർക്ക് അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായ ദൃഷ്ടാന്താകാൻ? എങ്ങനെ ആർക്ക് പറയാൻ പറ്റും? സ്വന്തം മക്കളെ പോലെ വേദക്കാർക്ക് ആരെ കുറിച്ച് അറിയാം? റസൂലിനെ കുറിച്ച് അറിയാം. എന്തുകൊണ്ട്? അവരുടെ വേദത്തിൽ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൗറാത്തിലും ഇഞ്ചിയിലും ആഗതനാകാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സുവിശേഷം അള്ളാഹു നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വേദക്കാരെ സംബന്ധിച്ചിടത്തോളം യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ വേദക്കാർക്ക് ആരെ അറിയാം? റസൂലിനെ അറിയാം, റസൂലിനെ അറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ എന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അതന്നെ എന്താണ്? ബയ്യിനത്താണ്. അത് തന്നെ എന്താണ് ബയ്യിനത്ത്? കണ്ണ് തെളിയിക്കുന്ന, കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ് ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പിന്നെ ഹുയൈബിൻ അഖ്തബ്, അതേപോലെ തന്നെ അബു യാസിർ, ഇവർ രണ്ടാളും ജൂതന്മാരാണ്, വേദക്കാരാണ്. ഹുയൈയും അബു യാസിറും, ഇത് സഫിയ റളിയല്ലാഹുവിന്റെ വാപ്പ, ഇത് സഫിയ റളിയല്ലാഹുവിന്റെ വാപ്പ, രണ്ടാളും വേദക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോ, എല്ലാവരും റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോവുകയാണ്. കാരണം എന്താ? തങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിത്വമാണ് വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നത്, മദീനയിൽ ഉദിച്ചത്. ഔസ് ഖസ്റജ് ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറെക്കുറെ എല്ലാവരും എന്ത് ചെയ്തു? റസൂലുള്ളാഹി അലൈഹി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ റസൂലുള്ളാഹിനെ എന്ത് ചെയ്യുന്നത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയപ്പോ ജൂതന്മാരും പോയിട്ടുണ്ട്. ഹുയൈ ഇബ്നു അഖ്തബ് ജൂതന്മാരിൽ ബനൂ ഖുറൈമ ജൂതഗോത്രത്തിന്റെ നേതാവാണ്. അങ്ങനെ ഇവർ രണ്ടാളും റസൂലുള്ളാഹിനെ കാണാൻ പോയി. രാവിലെ പോയി, വൈകുന്നേരമാണ് മടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കാണുക മാത്രമല്ല ചെയ്തത്, മുഴുവൻ പഠിച്ചിട്ടാണ് അവർ എന്ത് ചെയ്തത്? വരുന്നത്. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ പറയാണ് പോയ മട്ടിലും ഭാവത്തിലെല്ലാം തിരിച്ചു വരുന്നത്. പോകുമ്പോൾ അല്പം സന്തോഷത്തിൽ ആഹ്ലാദത്തിലാണ് പോണത്, പക്ഷേ അവർ തിരിച്ചു വരുമ്പോൾ വളരെ ദുഃഖഭാവത്തിലാണ് വരുന്നത്. അബു യാസിർ, എന്റെ എളാപ്പ സഫിയ പറയാണ്, സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നത് എളാപ്പ അബു യാസിർ വാപ്പനോട് ചോദിക്കാണ് ആ ഹൂവ ഹൂന്ന് എന്താ? അത് തന്നെയാണോ ഇയാൾ എന്നാണ്. എന്താ അത് തന്നെയാണോ ഇയാൾ എന്നാണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ പഠിച്ച പ്രവാചകൻ തന്നെയാണോ ഈ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ഹുയൈ പറയുന്നത്? നാം ഹൂവ ഹൂ എന്നാണ്, അത് തന്നെയാണ് ഈ വന്നത് എന്നാ പറയുന്നത്. അപ്പൊ നോക്കി നിങ്ങൾ നബ്സലാസല മതങ്ങൾ എന്ന് പറയുന്ന ആ വ്യക്തിത്വം അതെന്താണ്? കണ്ണിൽ കാണുന്നവർക്ക് ബയ്യനത്താണ്, തെളിഞ്ഞ ദൃഷ്ടാന്താണ്, തെളിഞ്ഞ ദൃഷ്ടാന്താണ്. അതുകൊണ്ടാണ് ഈ സയ്യിദ് ഇബ്നു സഹന എന്ന് പറഞ്ഞ മദീനയിൽ ഒരു ജൂത പുരോഹിതൻ ഉണ്ടായിരുന്നു, സയ്യിദ് ഇബ്നു സഹന. സയ്യിദ് ഇബ്നു സഹന അദ്ദേഹം ജൂത പുരോഹിതനാണ്. അദ്ദേഹം പറയാണ് മുഹമ്മദിനെ ഒരു നോക്ക് കണ്ട മാത്രയിൽ, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോക്ക് കണ്ട മാത്രയിൽ ഞാൻ മുഹമ്മദ് പ്രവാചകനാണെന്ന് വായിച്ചിട്ടുണ്ട്, ജൂത പുരോഹിതൻ പറയാണ്. എന്നിട്ട് സയ്യിദ് ഇബ്നു സഹന പറയാണ് രണ്ട് കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചാർട്ട് പൂർണ്ണമായി, എന്റെ മനസ്സിന്റെ ആ ഉദ്ദേശം പൂർണ്ണമായി. രണ്ട് കാര്യങ്ങൾ, ഒന്ന് പിന്നെ ദേഷ്യം പിടിക്കുമ്പോൾ അദ്ദേഹത്തിൽ വിവേകമാണോ വികാരമാണോ മികച്ചു നിൽക്കുക? വികാരവും വിവേകവും സമ്മിശ്രമായി പെരുമാറേണ്ട ഒരു സാഹചര്യത്തിൽ വിവേകമാണോ മികച്ചു നിൽക്കുക, അതല്ല വികാരമാണോ മികച്ചു നിൽക്കുക, അത് അറിയണം. പിന്നെ അവിവേകികളുടെ പ്രവർത്തനം മുഹമ്മദിനെ വിവേകിയാക്കി മാറ്റുമോ അതല്ല വികാരത്തിന്റെ അടിമയാക്കുമോ? ഇതാണ് ഇനി ആർക്കറിയാൻ ബാക്കിയുള്ളത്? സൈദിന് അറിയാൻ ബാക്കിയുള്ളത്. എല്ലാ നിസ്ലാസ്ലം മതങ്ങളിലും വായിച്ചു, രണ്ട് സ്വഭാവം കൂടി അറിയാനുള്ളൂ. ഒന്ന്, മുഹമ്മദിൽ വികാരമാണോ വിവേകമാണോ മികച്ചു നിൽക്കുക? രണ്ടാമത്തേത്, ഒരു അവിവേകി മുഹമ്മദിനോട് അവിവേകം പ്രവർത്തിക്കുമ്പോൾ മുഹമ്മദിനെ ഭരിക്കുക വിവേകമാണോ അതല്ല വികാരമാണോ? ഇതറിയുന്നത്. എന്നിട്ട് ഈ സെയ്ദ് ഇബ്നു സഹലാണ് ഇപ്പൊ എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് പിന്നെ ഇത് കടം കൊടുത്ത സംഭവം ഉണ്ടല്ലോ, കടം കൊടു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ഈ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, എപ്പോഴും നബിയൊന്ന് അളക്കാൻ വേണ്ടിയിട്ട് എടുത്തു വന്ന് കൂടും. മുസ്ലിം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ മൂപ്പരുണ്ടാവും. കാരണം എന്താ, അദ്ദേഹം നബിയെ വായിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ ഒരു വേദിയിൽ സഹാബികളൊക്കെ ഉണ്ട്, ഈ ചങ്ങാതി ഈ സെയ്ദ് ഇബ്നു സഹലുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമായ ഒരാൾ വന്നിട്ട് പറഞ്ഞ്, ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയ പട്ടിണിയാണ്, ആളുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സഹായിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ നബിയോടെ എടുക്കല, അപ്പം ഒന്നും എടുത്തു കൊടുക്കാനില്ല. അപ്പം ഇയാൾ ഇടപെട്ട് ഉടനെ എന്നിട്ട് പറഞ്ഞ്, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു, എനിക്ക് പിന്നെ തന്നാൽ മതി. അപ്പം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹായം വാങ്ങി. ആ സഹായം കൊടുത്തപ്പോൾ ഇയാൾ ഡേറ്റ് വെച്ച്, ഇന്ന ഡേറ്റിൽ തന്നാൽ മതി, മനസ്സിലായില്ലേ? അങ്ങനെ ആ ഡേറ്റ് സെയ്ദ് ഇബ്നു സഹലക്ക് ഇത് തിരിച്ചു നൽകേണ്ട, നബിസ്ലാഹു അലൈഹി തങ്ങൾ കടബാധ്യത തിരിച്ചു നൽകേണ്ട ഒരു ടൈം വെച്ച്. ആ ടൈം ആകുന്നതിന്റെ നാളുകൾക്ക് മുമ്പ് നബിസ്ലാഹു അലൈഹി തങ്ങൾ സഹാബികളോടൊത്ത് ഒരു മയ്യത്ത് മറമാടാൻ വേണ്ടിയിട്ട്, ഒരു മുസ്ലിം ഒരു സഹാബി മരിച്ചു അയാളെ മറമാടാൻ വേണ്ടിയിട്ട് ബഖീ ഖബർസ്ഥാനിലാണ്, അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, എല്ലാവരും ആ ഖബർസ്ഥാനിൽ നബിസ്ലാഹു അലൈഹി തങ്ങൾ പിന്നെ ചെന്നപ്പോൾ ഖബർ ഒരുങ്ങിയിട്ടില്ല. അപ്പൊ അത് റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ റസൂൽ അവിടെ സഹാബത്തിനോടൊപ്പം നിൽക്കുമ്പോൾ ഈ സെയ്ദ് ഇബ്നു സഹൽ ഓടി വന്ന്, ഓടി വന്നിട്ട് അയാൾ പറയണത് എന്താന്ന് വെച്ചാല്, മുഹമ്മദ് നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ കടമയുടെ പാറയിൽ എന്താണ് പിന്നെ അത് വീട്ടുന്നതിൽ ശുഷ്കാന്തിയില്ല, അമാന്തിക്കുന്നവരാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജുബ്ബ ഈ വസ്ത്രം ഉണ്ടല്ല, അത് മൂപ്പര് വലിച്ചു പിടിച്ചിട്ടാണ് വിട്ട്, വളരെ കാർക്കശ്യത്തിൽ പെരുമാറി. അപ്പൊ നബിസ്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദ് നിങ്ങൾക്ക് വീട്ടിന്റെ ടൈം ആയിട്ടില്ല, നമ്മൾ കടം വീട്ടാൻ ടൈം പറഞ്ഞിട്ടല്ലോ, അതായിട്ടില്ലല്ലോ. അപ്പോഴും അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ കടം വീട്ടുന്നതിൽ വലിയ പിന്നെ ലുബ്ധന്മാരാണ്, അല്ലെങ്കിൽ അമാന്തിക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ എടുത്തിട്ടുണ്ട്, ഉമറിന്റെ കോപം ഇളകി, ദേഷ്യം ഇളകി, ഉമറിന്റെ കണ്ണുകൾ മുഖത്തിങ്ങനെ ആകാശഗോളം കറങ്ങണത് പോലെ കറങ്ങാൻ തുടങ്ങുന്നുണ്ട് ദേഷ്യത്തിൽ. മാത്രല്ല ഉമർ പറഞ്ഞ്, ഈ പിന്നെ ചെങ്ങാതിനെ വിട്ടുതരാൻ ഞാനവന്റെ പെരടി വെട്ടാം എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറെ നിങ്ങളുടെ ഈ വികാര പെരുമാറ്റമല്ല ഇവിടെ വേണ്ടത്, എന്നോട് നല്ല രീതിയിൽ കടം വീട്ടാൻ നിങ്ങൾ പറയുക, അദ്ദേഹത്തോട് മാന്യമായ രീതിയിൽ കടം ചിരിച്ചു ചോദിക്കാൻ പറയാണ് നിങ്ങൾ വേണ്ടത് എന്ന് ഉമറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമറിനോട് തന്നെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, അയാൾ തന്ന കടം അത് വീട്ടാൻ ഉമറിനോട് പറഞ്ഞു, അയാളുടെ കൂടെ പോയിട്ട് വീട്ടാൻ പറഞ്ഞു. അപ്പൊ അതൊരു നോക്കിയത് ഉമറാണ്. മനസ്സിലെ ഉമർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഞാൻ അയാളുടെ കൂടെ പോയി അയാളുടെ കടം വീട്ടി. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറഞ്ഞിരുന്നു, കടം വീട്ടുമ്പോൾ അയാൾക്ക് കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഉമറിന് അതെന്നെ കൊടുക്കാൻ അപ്പൊ കാരണം ഡേറ്റ് ഇനിയുണ്ട് ബാക്കി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആജ്ഞാപിച്ചത് കാരണത്താൽ ആ കൂടുതൽ കൊടുക്കാനും പറഞ്ഞു കൊടുത്തു. അപ്പൊ സെയ്ദ് ഇബ്നു സഹൽ ചോദിക്കാൻ, എന്തിനാ ഈ കൂടുതൽ, ഇത് ഞാൻ തന്നിട്ടില്ലല്ലോ. അത് അപ്പോ ഉമർ പറയാണ്, അത് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടതിന് നിങ്ങൾക്ക് കൂടുതൽ തരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ സെയ്ദ് ഇബ്നു സഹൽ പറഞ്ഞത്, റദീത്തു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ, അള്ളാഹുവിനെ റബ്ബായി ഇസ്ലാമിനെ ദീനായി മുഹമ്മദിനെ നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഉമറിനോട് പറഞ്ഞു, ഉമറെ ഞാൻ ഈ പെരുമാറ്റങ്ങളൊക്കെ നടത്തിയത് പിന്നെ എന്തിനു വേണ്ടി, മുഹമ്മദിനെ ഒരു നോക്ക് കണ്ട മാത്രമേ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സത്യപ്രവാചകനായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ വികാരമാണോ അതല്ല വിവേകമാണോ മികച്ചു നിൽക്കുക, ഒരു അവിവേകിയുടെ പെരുമാറ്റം അദ്ദേഹത്തെ വികാരഭരിതനാക്കുമോ അതല്ല കൂടുതൽ വിവേകിയാക്കുമോ, ഇതാണ് തിരിച്ചറിയാനുള്ളത്. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ബഖീഉൽ ഖർക്കത്തിലേക്ക് വീണ്ടും ഉമറിനോടൊപ്പം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ സയ്യിദ് ഇബ്നു സഅന ഇസ്ലാം സ്വീകരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്ത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? അൽബയ്യിന എന്നാണ്. അൽബയ്യിന എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ്? വ്യക്തമായ കണ്ണിൽ തെളിയുന്ന, കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? അഹ്ലി കിതാബിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം അറിയാൻ വേണ്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറഞ്ഞത്, വല്ലാഹി ഇന്നഹ ലൈസ ബിവജിഹി കദാബ്. എന്താ? അള്ളാഹുവാണ് സത്യം, ഇതൊരു വ്യാജവാദിയുടെ മുഖല്ലാണ്. റസൂലുള്ളാഹി ആ ഒറ്റ നോക്കി കണ്ടപ്പോ അറിയണം. അബ്ദുല്ലാഹി ഇബ്നു സലാം ഇതേപോലെ ജൂതന്മാരുടെ നേതാവാണ് മദീനയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ് വന്നപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യുഹന്നാസ് അത്രയും അഫ്ഷുസ്സലാം വസല്ലു ബില്ലൈൽ വന്നാസ് നിയാം എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ള വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം വന്നിട്ട് പറയാണ്, നബിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരിക്കലും ഇതൊരു കദാബിന്റെ, കാരണം മക്കാരൊക്കെ പറഞ്ഞു വരുത്തിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വ്യാജവാദിയാണ്, കളവ് പറയുന്നവനാണ്. വല്ലാഹി ലൈസ ഹാദ ബിവജിഹി കദാബ്, ഇതൊരിക്കലും ഒരു വ്യാജവാദിയുടെ മുഖമല്ല എന്ന് നബിയുടെ മുഖം വായിച്ചിട്ട് ആര് പറഞ്ഞു എന്നാണ്? അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞത്. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശഖ്സിയത്ത്, വ്യക്തിത്വം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലു മിൻ അല്ലാഹ് എന്ന് പറയുന്ന മുമ്പ് എന്ത് പറഞ്ഞത്? അൽ ബയ്യിന എന്ന് പറഞ്ഞത്. തയ്യിബ്, മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ബയ്യിനത്ത്? എങ്ങനെ ബയ്യിനത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് ആരാണ്? ബയ്യിനത്താണ്, ബയ്യിനത്താണ്. കാരണം എന്താ? വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ തങ്ങളുള്ള കുഫർ ഉപേക്ഷിക്കുന്നവർ, അതിൽ നിന്ന് വിരമിക്കുന്നവർ ആയിട്ടില്ല. ബയ്യിനത്ത് അവർക്ക് വന്നെത്തുന്നത് വരെ എന്നാണ്, ബയ്യിനത്ത് അവർക്ക് വന്നെത്തുന്നത് വരെ എന്നാണ്. അല്ലെങ്കിൽ അവരെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല, അവർക്ക് വ്യക്തമായ ബയ്യിനത്ത് അള്ളാഹു നൽകുന്നത് വരെ, എത്തിക്കുന്നത് വരെ എന്നാണ് അല്ലെ. അതാണ് ഈ മത്രൂഖീൻ എന്നുള്ള അർത്ഥം. അള്ളാഹു അവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്നർത്ഥം മത്രൂഖീൻ എന്ന് പറയുമ്പോൾ. മുൻതഹീൻ താരിഖ് എന്നുള്ള അർത്ഥം പറയുമ്പോളോ, അവർ വിരമിച്ചിട്ടില്ല, അവർ ഉപേക്ഷിച്ചിട്ടില്ല തങ്ങളുടെ കുഫറിനെ, ശിർക്കിനെ എന്നാണ്. തയ്യിബ്, മുശ്രിക്കീങ്ങൾക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബയ്യിനത്ത്? എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് എവിടെയാണ്? മക്കയിലാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ മക്കാരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം, അവർക്ക് നന്നായിട്ട് അറിയാം. നാലാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ സഅദിയയുടെ മുല കുടിച്ചുകൊണ്ട് സഅദിയയിലാണ്. സഅദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കയുടെ ഓരത്തുള്ള ഒരു പ്രദേശമാണ് സഅദിയ. സഅദിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാമത്തെ വയസ്സിൽ മുലയൂട്ടപ്പെടുന്ന കാലഘട്ടത്തിൽ മലക്കുകൾ വരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചു പിളർന്ന സംഭവം, അതിന് കുറെ കുട്ടികൾ സാക്ഷിയാണ്. അതിന് റസൂലുള്ള കുട്ടികളോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർ പിന്നെ വാനത്തു നിന്ന് ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടത്തി നെഞ്ചു പിളർത്തിയത് കുട്ടികൾ കണ്ട് പാഞ്ഞു വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹലീമ സഅദിയയോട് പറയുന്നത് രംഗം. പക്ഷെ ഹലീമ സഅദിയ എത്തുന്നതിന് മുമ്പായിട്ട് മലക്കൾ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുന്നേറ്റു. അതിനെ തുടർന്നാണ് ഹലീമ സഅദിയ കുട്ടീനെ അടുത്ത് നൽകുന്നത്, പിന്നെ ആമിന ഉമ്മയുടെ അടുക്കലേക്ക് മക്കയത്തേക്ക് നൽകുന്നത്. മനസ്സിലായി? ഈ സംഭവം അറിയുന്നവർ മക്കത്തുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈശവവും അതേപോലെ തന്നെ നബിയുടെ ബാല്യവും പിന്നെ യൗവനവും അതെവിടെയാണ്? 40 വയസ്സുവരെ മക്കയിലാണ്, മക്കയിലാണ്. ആ മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അൽ അമീനാണ്, വിശ്വസ്തനാണ്. മാ ജറബ്ന അലൈഹി കദീബൻ ഖത് എന്ന് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞതാരാ? വല്ലാഹി അള്ളാഹുവാണ് സത്യം. മാ ജറബ്ന അലൈഹി മുഹമ്മദിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കദീബൻ ഒരു കളവ് പോലും, ഖത് ഒരിക്കലും എന്നാണ് പറഞ്ഞത്. ഇതാരാ പറഞ്ഞത്? അബൂജഹലാ പറഞ്ഞത്, അബൂജഹൽ. അതായത് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുന്നതിന്റെ ഊക്കുകൂട്ടി ഊക്കുകൂട്ടി. അപ്പോ അബൂജഹലാണ് പെരുമാറ്റം വളരെ മോശമാക്കിയാണ് ഓരോ ദിനം പ്രതി. എപ്പോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി ആയതിന് ശേഷം. അപ്പോ അബൂജഹലിന്റെ തന്നെ സഹോദരിയുടെ പുത്രൻ മിസ്വർ ഇബ്നു മഹ്റമ, മിസ്വർ അബൂജഹലിനോട് പറയാണ്, അമ്മാവ 40 വയസ്സുവരെ മുഹമ്മദ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലേ? 40 വയസ്സുവരെ നിങ്ങൾക്കിടയിൽ മുഹമ്മദ് ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, അദ്ദേഹം കെദ്ദാബാണ്, വ്യാജവാദിയാണ്, അതേപോലെ തന്നെ സാഹിറാണ്, ഷാഹിറാണ്, മജ്നുനാണ് നിങ്ങൾക്ക് പറയുന്നത്, ഭ്രാന്തനാണ് എന്നൊക്കെ പറയുന്നത്. 40 വയസ്സിന് ഇപ്പുറം നിങ്ങൾ ഇത് പറയുന്നത്, 40 വയസ്സുവരെയും മുഹമ്മദ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് ആ 40 വയസ്സ് കാലഘട്ടം? അപ്പോഴാണ് അബൂജഹൽ പറയുന്നത്, യബ്ന ഉഖ്തി, മരുമകനെ, വല്ലാഹി ഇന്ന മുഹമ്മദൻ കാന ഫീന, മുഹമ്മദ് ഞങ്ങൾക്കിടയിലായിരുന്നു. വഹുവ യുദു അൽ അമീൻ, മുഹമ്മദ് വിളിക്കപ്പെട്ടിരുന്നത് അൽ അമീൻ എന്നാണ്, വിശ്വസ്തൻ എന്നാണ്. മാ ജറബ്ന അലൈഹി കദിബൻ ഖത്, ഒരിക്കലും ഒരു കളവ് മുഹമ്മദിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പം ഇസ്വർ ചോദിക്കണം, പിന്നെന്തിനാണ് അപ്പൊ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നത്? അപ്പൊ അബൂജഹലിന്റെ അഹങ്കാരം പിന്നെ തുടർത്തി പറയാണ് ചെയ്തത്. അത് പിന്നെ ബനു ഹാഷിമും ബനു മഖ്സൂമും തമ്മിലുള്ള ഈ ഗോത്ര പെരുമയിൽ പിന്നെ അബൂജഹൽ പറയാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കുടുംബാരാ? ബനു ഹാഷിം. അബൂജഹലിന്റെ കുടുംബം ഏതാ? ബനു മഖ്സൂം. അപ്പൊ അദ്ദേഹം അബൂജഹൽ പറയാണ്, ദുഷ്ടൻ അബൂജഹൽ പറയാണ്, ഞങ്ങൾ ബനു മഖ്സൂമും ബനു ഹാഷിമും ഞങ്ങൾ പിന്നെ ഈ പെരുമയ്ക്ക് വേണ്ടിയിട്ടുള്ള പുണ്യപ്രവൃത്തികൾ, പേരെടുക്കാനുള്ള പ്രവൃത്തികൾ, അതിൽ മത്സരിച്ച് ഓടുന്ന രണ്ട് കുതിരകളെ പോലെയായിരുന്നു. തക്കുന്നക്ക ഫറസൈ റിഹാൻ എന്നാണ്, മത്സരിച്ച് ഓടുന്ന രണ്ട് കുതിരകളെ പോലെ ഒരേ സ്പീഡിൽ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യാണ്. അവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര എണ്ണ ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കും, അവർ ഹാജിമാരെ പിന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും സ്വീകരിക്കും, അവർ അഗതികൾക്ക് പിന്നെ ശരണം നൽകി ഇത് പിന്നെ സഹായം നൽകിയിട്ട് ഞങ്ങളും സഹായം നൽകും, ഇങ്ങനെയാണ് ഞങ്ങൾ. എത്രയാണ് അവർ അത്രയും ഞങ്ങളിങ്ങനെ ഒന്നിച്ചു പോവുകയാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, ഫീന നബി, ഞങ്ങളിൽ ഇതൊരു നബി വന്നിരിക്കുന്നു. അപ്പൊ ആ നബിനെ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നൊരു നബി വരിക? അബു മരു മഹ്സൂം ബനു ഹാഷിമിൽ വന്ന നബിയെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് കിടക്കാൻ ഇവർക്ക് എപ്പോഴൊരു നബി വരിക ഉണ്ടാവുക? അതുകൊണ്ട് സമ്മതിക്കണ പ്രശ്നമല്ല എന്നാണ് അബൂജഹൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, അബൂജഹൽ ഈ അഹങ്കരിച്ചുള്ള ഈ വർത്തമാനം പറയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 40 വയസ്സ് വരെ റസൂൽ എവിടെ ഉണ്ടായിരുന്നു? മക്കയിൽ ഉണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊരു ബയ്യിനത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു ബയ്യിനത്താണ്. അതുകൊണ്ടാണ് നബിയെ വിശ്വസിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ വിശ്വസിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയില്ല, അവർക്ക് നീണ്ട 40 വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അവരുടെ മുമ്പിലുണ്ട്, മനസ്സിലല്ലേ? അതവർക്ക് കൺ തുറക്കുന്ന ദൃഷ്ടാന്തമായിരുന്നു. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞെന്താണ്? അൽ ബയ്യിനത്ത് എന്നാണ്. അൽ ബയ്യിനത്ത് ആർക്ക് ബയ്യിനത്ത്? വേദക്കാർക്ക് ബയ്യിനത്ത്, മുശ്രിക്കീങ്ങൾക്ക് ബയ്യിനത്ത്. അതെങ്ങനെയാണ് ആ ബയ്യിനത്ത്? അത് മനസ്സിലാക്കാനാണ് ചില ഉദാഹരണങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞത്. തയ്യൽ, ഇനി ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് മനസ്സിലാക്കാം. അള്ളാഹുവിൽ നിന്നുള്ള റസൂൽ, ആ റസൂലാകുന്ന ബയ്യിനത്ത് തങ്ങൾക്ക് എത്തുന്നത് വരെ വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ തങ്ങളുള്ള കുഫർ, തങ്ങളുള്ള അവിശ്വാസം അതിൽ നിന്ന് വിരമിക്കുന്നവരോ അത് ഉപേക്ഷിക്കുന്നവരോ ആയിട്ടില്ല. റസൂൽ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്? അവർ അവരുടെ കുഫറിനെ ഒഴിവാക്കിയത്, അതിൽ നിന്ന് അവർ വിരമിച്ചത്. അതാണ് അതിന്റെ അർത്ഥം. ഈ അർത്ഥപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലാകുന്ന ബയ്യിനത്തിനെ നൽകി, ബയ്യിനത്തിനെ നൽകി വേദക്കാർക്കും ബൗദ്ധ വിശ്വാസികൾക്കും തന്റെ ഹുജ്ജത്ത്, ന്യായം, പ്രമാണം, രേഖ സ്ഥാപിച്ചിട്ടുണ്ട്. അള്ളാഹു എന്ത് ചെയ്തില്ല, അവരെ വെറുതെ വിട്ടിട്ടില്ല എന്നർത്ഥം. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും മുശ്രിക്കീങ്ങളുമാകുന്ന അവിശ്വാസികൾ അവർ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, തങ്ങളുള്ള കുഫറിൽ, ഷിർക്കിൽ അവർ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെ? അള്ളാഹു ഒരു പ്രമാണവും നൽകാതെ, ഒരു ന്യായവും നൽകാതെ. ഹത്തത്തെത്തിയഹുമുൽ ബയ്യിന റസൂലു മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റസൂലാകുന്ന വ്യക്തമായ പ്രമാണം അള്ളാഹു അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നർത്ഥം. ആ പറയപ്പെട്ട ആശയം മനസ്സിലായ, ആയത്ത് മനസ്സിലായ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. റസൂലും മിനല്ലാഹ്, റസൂൽ എവിടുന്ന? അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ്, അള്ളാഹു നിയോഗിച്ച റസൂലാണ്. റസൂൽ നമ്മൻ മുർസൽ, നിയോഗിക്കപ്പെട്ടവൻ. ആ റസൂലിന്റെ പ്രത്യേകത ഇയർത്തുലു, റസൂലുള്ളാഹ് ഓതുന്നു, പാരായണം ചെയ്യുന്നു. സുഹഫൻ മുത്തഹറ, സുഹഫ് എന്ന് പറഞ്ഞാൽ സഹീഫത്തിന്റെ ബോധന ഏടുകൾ, സഹീഫത് സുഹഫ് ഏടുകൾ. മുത്തഹറത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളെ യത്ലു അദ്ദേഹം ഓതുന്നു. യത്ലു യത്ലു എന്നാണ് തല, യത്ലു തിലാവത്ത്. ആർക്ക് ഓതുന്നു? യത്ലു എന്നാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നു, ഓതുന്നു. യത്ലു എന്നുള്ളതിന്റെ പര്യായാണ് യഖ്റഉ. എന്താ യഖ്റഉ എന്ന്? ഓതുന്നു. യത്ലു ഖിറാഅത്ത് തിലാവത്ത്, ഖിറാഅത്ത് തിലാവത്ത്. പക്ഷേ ഒന്നിലേറെ അക്ഷരങ്ങൾ പാരായണം ചെയ്യുമ്പോഴാണ് തിലാവത്ത് എന്ന് പറയാം. ഒരക്ഷരം പാരായണം ചെയ്യുന്നതിനും എന്ത് പറയും? ഖിറാഅത്ത് എന്ന് പറയും. ഖിറാഅത്തും തിലാവത്തും ഒരേ അർത്ഥത്തിൽ പറയും. പക്ഷെ ഖിറാഅത്തിൽ ഒരല്പം അർത്ഥവ്യാപ്തി കൂടുതലുണ്ട്. അതെന്താണ്? ഒരക്ഷരം പാരായണം ചെയ്യുന്നതിന് തിലാവത്ത് എന്ന് പറയില്ല. അതേസമയം ഒരക്ഷരം പാരായണം വായിക്കണമെങ്കിൽ എന്ത് പറയും? ഖിറാഅത്ത് എന്ന് പറയും. യത്ലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്നു. ആർക്ക് ഓതുന്നു? ആർക്ക് ഓതണ്? ആർക്ക് ഓതണ്? ജനങ്ങൾക്ക് അല്ലെ? ജനങ്ങൾക്ക് ഓതുന്നു. ജനങ്ങൾക്ക് മാത്ര അല്ല, പിന്നെയോ സ്വന്തത്തിനും. അങ്ങനെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. ആർക്ക് ഓതി? യത്ലു ലിനഫ്സിഹി, സ്വന്തത്തിനും, വലി ഗൈരി, മറ്റുള്ളവർക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓതിന്റെ പ്രത്യേകത. തനിക്കും ഓതുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയും ഓതുന്നു. അതിനർത്ഥം നമ്മൾ നമുക്ക് വേണ്ടി ഓതണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഓതണം. യത്ലു തിരുനബി ഓതുന്നു. സുഹഫ മുത്തഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ. ഫീഹ കുതുബുൻ ഖയ്യിമ, ഫീഹ ഈ സുഹഫുകളിലുണ്ട്, ഏടുകളിലുണ്ട്. കുതുബുൻ, കുതുബ് നമ്മൾ എന്താ? കുതുബ് എന്ന കുത്തുബ് എന്ന് പറഞ്ഞാൽ മക്തൂബാത്ത് എന്നർത്ഥം. എഴുതപ്പെട്ട, എഴുതപ്പെട്ടവ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്കാമാണ്. എന്താ അഹ്കാം എന്ന അർത്ഥം? അഹ്കാം എന്ന വിധികൾ. അഹ്കാമുൻ മക്തൂബാത്ത്, അതാണ് കുത്തുബ് എന്ന് പറഞ്ഞാല്. ഫീഹ ഈ ഏടുകളിലുണ്ട്, കുത്തുബുൻ എഴുതപ്പെട്ട മതവിധികൾ, എഴുതപ്പെട്ട മതവിധികൾ. ആ മതവിധികളുടെ പ്രത്യേകത ഖയ്യിമത്തുൻ. ഖയ്യിമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖയ്യിമത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഖീമത്തുൻ ആദില എന്നാണ്. മുസ്തഖീമത്ത് എന്ന് പറഞ്ഞാൽ ഋജുവായത്, ആദിലത്തുൻ നീതിപൂർവകമായത്, നീതിപൂർവകമായത്. അപ്പോ നീതിപൂർവകവും ഋജുവുമായ സാധുവുമായ മതവിധികൾ എഴുതപ്പെട്ട, എഴുതപ്പെട്ട മതവിധികൾ, എഴുതപ്പെട്ട മതവിധികൾ. ഫീഹ, ഫിഹാനെന്താ? ഈ ഏടുകളിലുണ്ട്, ഈ ഫിസ്ഫിൽ മുത്തഹറയിലുണ്ട്. ഖലാസ്. അപ്പോ യത്ലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്നു, തനിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. സുഹഫൻ മുത്തഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ. ഈ ഏടുകളുടെ പ്രത്യേകത അത് വിശുദ്ധ ഖുർആനാണ്, വിശുദ്ധ ഖുർആനാണ്. അത് പരിശുദ്ധമാണ് പൈശാചിക കൈകടത്തലുകളിൽ നിന്നോ അതേപോലെ തന്നെ പിന്നെ അശുദ്ധമാക്കപ്പെടുന്നതിൽ നിന്നൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഫീഹ, ആ ഏടുകളിലുള്ളത് എന്താണ്? കുത്തുബുൻ ഖയ്യിമ, ഋജുവായ നീതിപൂർവകമായ മതവിധികൾ, മതവിധികൾ എഴുതപ്പെട്ടതാണ് അതിലുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ് ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. വമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ്, എന്താ വമാ തഫറഖ? വമാ തഫറഖ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചിട്ടില്ല. തഫറഖ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു, തഫറഖ ഭിന്നിച്ചു. മാ തഫറഖ ഭിന്നിച്ചിട്ടില്ല ആര്? അല്ലദീന ഊതുൽ കിതാബ്, വേദം നൽകപ്പെട്ടവർ, വേദപുസ്തകം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, എന്താ അൽ ബയ്യിനത്ത് തങ്ങൾക്ക് വന്നതിന് ശേഷം അല്ലാതെ, ബയ്യിനത്ത് തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ വേദക്കാർ ഭിന്നിച്ചിട്ടില്ല. എതയ്യാ അൽ ബയ്യിനത്ത്, എതാ ബയ്യിനത്ത്? ആ റസൂലു മിനല്ലാഹ്, റസൂലു മിനല്ലാഹ്. വ്യക്തമായ ദൃഷ്ടാന്തമായ റസൂൽ തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ, ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹും, തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ, വമ തഫറഖ അല്ലദീന ഊതുൽ കിതാബ്, വേദപുസ്തകം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല. അതെന്താ ആ പറഞ്ഞ, എന്തിനാ അവിടെ മുശ്രിക്കീങ്ങൾ ഒഴിവാക്കിയേ? ആദ്യം വേദക്കാരെ മുശ്രിക്കീങ്ങൾ ഒന്നിച്ചാ പറഞ്ഞത്, ഇപ്പൊ മുശ്രിക്കീങ്ങൾ അവിടെ നിർത്തി, ഇപ്പൊ ആരെ കുറിച്ചാ പറയണത്? വേദക്കാരെ കുറിച്ചാ പറയണത്. അതെന്താ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടു കൂട്ടരും കളവാക്കി, വേദക്കാരും കളവാക്കി, മുശ്രിക്കും കളവാക്കി. ആരുടെ കളവാക്കലാണ് കടുത്തത്? ആരുടേതാ കടുത്തത്? വേദക്കാരുടേതാണ്. എന്തുകൊണ്ട്? ആ വേദക്കാർക്ക് നന്നായിട്ടറിയാം, മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരിക്കലും. യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും, മക്കൾ അറിയുന്ന പോലെ അവർക്കറിയാം. പിന്നെ വേദക്കാരെ കുറിച്ച് പറഞ്ഞു, കാരണം എന്താ, വേദക്കാർ അവർക്ക് ഒരു നോക്ക് കണ്ടാൽ മതി, ഇത് സത്യപ്രവാചകൻ, തങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകനാണ് ഈ വന്നതെന്നുള്ള അവർക്ക് നോക്ക് കണ്ടാൽ മതി. അവിധം അവർക്ക് എന്താണ് കാര്യം വ്യക്തമാണ്. അതെങ്ങനെ? ലക്ഷണം വായിക്കാനുള്ള കഴിവുകൊണ്ടല്ല. ലക്ഷണം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ കേവല പിന്നെ ഭൗതികമായ നോട്ടത്തിൽ ചിലർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവർക്കെന്തുണ്ട്? വേദത്തിന്റെ പിന്തുണ ഉണ്ട്, വേദത്തിന്റെ പിന്തുണ ഉണ്ട്. അപ്പൊ വേദപുസ്തകം വായിച്ചതിന്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അവർ നോക്കുന്നത്, മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അവർ കളവാക്കുമ്പോൾ അത് പ്രത്യേകം, അവർ കളവാക്കുമ്പോൾ അത് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വേദക്കാരെ പ്രത്യേകം പരാമർശിച്ചത്. എന്തുകൊണ്ട് ഇവിടെ വേദക്കാരെ പ്രത്യേകം പരാമർശിച്ചു? വേദക്കാരുടെ കളവാക്കൽ കടുത്തതാണ്. കാരണം അവരെ അറിഞ്ഞിട്ട് വ്യക്തമായ ദർശനം അവർക്ക് വന്നെത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് കളവാക്കിയത്. ഉമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ്, വേദപുസ്തകം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന, വ്യക്തമായ ദൃഷ്ടാന്തം തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ. വ്യക്തമായ ദൃഷ്ടാന്തം ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലും മിനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വന്നപ്പോൾ അവര് ഭിന്നിച്ചു, അവര് ഭിന്നിച്ചു. മദീനയിൽ ബനു നദീർ, ബനു ഖുറൈദ, ബനു ഖൈനുക, മൂന്ന് ജൂതഗോത്രങ്ങളുണ്ട്. ആ മൂന്ന് ജൂതഗോത്രങ്ങളും വലിയ ടീമുകളാണ്, മദീനത്ത് വലിയ ടീമുകളാണ്. അവരൊക്കെ ഉറ്റുനോക്കുന്നത് എന്താണ്? ആഗതനാകാനിരിക്കുന്ന ഒരു പ്രവാചകനെയാണ്, വരാനിരിക്കുന്ന ഒരു പ്രവാചകനെയാണ് അവർ ഉറ്റുനോക്കുന്നത്. ആ പ്രവാചകന്റെ ലക്ഷണമൊക്കെ അവർ വായിച്ചിരിക്കുക. പക്ഷെ പ്രവാചകൻ വന്നപ്പോൾ എന്ത് ചെയ്ത്? ആ പ്രവാചകന്റെ വിഷയത്തിൽ അവർ ഭിന്നിച്ച്. ഒരു വിഭാഗം പ്രവാചകനെ കൂട്ടാക്കി, മറ്റൊരു വിഭാഗം അഹങ്കരിച്ചു, പ്രവാചകനോട് അസൂയ കാണിച്ചു, എന്ത് ചെയ്തു? വേദക്കാർ ഭിന്നിച്ചു പ്രവാചകനെ ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ. അബ്ദുല്ലാഹി ഇബ്നു സലാം വന്നു, ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാനെ കണ്ട മാത്രമേ അദ്ദേഹം സത്യപ്പെടുത്തി ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇരിക്കുമ്പോഴാണ് ജൂതന്മാർ വേറെ വരുന്നത്, ഒരു വേറെ ടീം വരുന്നത്. അപ്പൊ റസൂലുള്ളാനോട് അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുന്നത്, റസൂൽ എപ്പോ ജൂതന്മാരുടെ നിറം കാണിച്ചു തരാ, പിന്നെ ഞാൻ മാറി നിൽക്കും അവർ കാണാതെ. അപ്പൊ എന്നെ കുറിച്ച് അവരോട് ചോദിക്കാൻ പറയണം. അബ്ദുല്ലാഹി ഇബ്നു സലാം വിളിച്ചു മാറിയെന്ന് അവർ കാണാതെ. അപ്പോൾ റസൂലുള്ള ചോദിച്ചത്, നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ സയ്യിദുന, ഞങ്ങളുടെ നേതാവാണ്, ക്യാപ്റ്റനാണ്, ഞങ്ങൾ അംഗീകരിക്കുന്ന ആളാണ്, അങ്ങനെ വിടായി അറിഞ്ഞ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം വന്നിട്ട് പറഞ്ഞ്, അല്ല സയ്യിദുനല്ല, ഖൈറുന വബ്നു ഖൈറിന, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, നല്ല ശ്രേഷ്ഠരുടെ ഒരു കുടുംബത്തിൽ പിറന്ന ആളാണ് എന്നൊക്കെ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച, അപ്പൊ അവരെ നിഷേധിച്ച്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം മറയിൽ നിന്ന് പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഷൊറുന വബ്നു ഷർറിന, ഞങ്ങൾ ഏറ്റവും വടക്കാണ്, വളരെ മോശക്കാരനാണ് എന്നിട്ട് അവിടെ വെച്ച് അവർ അവരുടെ നയം മാറ്റി, നിലപാട് മാറ്റി. കണ്ടോ, അബ്ദുല്ലാഹി ഇബ്നു സലാം യഹൂദനാണ്, അവരും ജൂതരാണ്. അവിടെ വ്യക്തമായ ബയ്യിനത്ത് തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ വേദക്കാർ ഭിന്നിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അത് അവരുടെ ആ സത്യനിഷേധത്തിന്റെ ആഴം മനസ്സിലാക്കാനും അതിന്റെ ആ ഗൗരവം മനസ്സിലാക്കാനുമാണ് ഇവിടെ ഇത് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതാല എടുത്തു പറഞ്ഞു. وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك الدين القيم. وما امروا ده وما امروا അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവർ കൽപ്പിക്കപ്പെട്ടെന്ന് അവർ ആരാ? അവരെന്ന് പറഞ്ഞെങ്കിൽ ഇല്ല, അക്രബ് മദ്കൂർ വേദക്കാരല്ലേ, വേദക്കാരിലേക്കാണ്. വേദക്കാർ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ല ലിയാബുദുല്ലാ, അവർ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. ഇല്ല ലിയാബുദുല്ലാ, അള്ളാഹുവിനെ അവർ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. എങ്ങനെ? മുഖ്ലിസീൻ ലഹുദ്ദീൻ, ദീനിനെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, നിഷ്കളങ്കരാക്കിക്കൊണ്ട്. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ എന്താ? കാപട്യമില്ലാതെ, കളങ്കമില്ലാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ് മുഖ്ലിസീൻ. ആത്മാർത്ഥതയുള്ളവർ, നിഷ്കളങ്കർ, നിഷ്കപടർ, അതൊക്കെയാണ് മുഖ്ലിസീൻ. കലപ്പില്ലാത്ത രീതിയിൽ ആരാധിക്കുന്നവർ. ദീൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ദീൻ എന്ന് പറഞ്ഞെങ്കിൽ വണക്കമാണ്, പ്രാർത്ഥനയാണ്, ദുആയാണ്, ദുആയാണ്. അപ്പോ മുഖ്ലിസീൻ അല്ല ബുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദുആ അള്ളാഹുവിന് മാത്രമാക്കി, അല്ലെങ്കിൽ വണക്കം അത് അള്ളാഹുവിന് മാത്രമാക്കുന്നവരായി. അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വമ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ ലിയാബുദുല്ലാ, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുവാനല്ലാതെ. എങ്ങനെ? മുഖ്ലിസീൻ അലഹുദ്ദീൻ, ദുആ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാക്കുന്നവരായി, കളങ്കമില്ലാത്തവരായി. മാത്രമല്ല ഹുനഫ എന്ന് പറഞ്ഞാൽ ഹനീഫ് എന്നുള്ളതിനാണ്, ഹനീഫ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഹുനഫ. ഹനീഫ് എന്നാണ് മായിൽ എന്നർത്ഥം. മായിൽ എന്നാണ് തെറ്റിയവൻ എന്നാണ്, ചാഞ്ഞവൻ, തെറ്റിയവൻ. ഹനീഫ്, ഹുനഫ എന്നാണ് അതിന്റെ ബഹുവചനം, തെറ്റിയവർ എന്നാണ് അർത്ഥം. ചാഞ്ഞവർ, തെറ്റിയവർ എന്നർത്ഥം. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞത് ഹുനഫ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, തൗഹീദിലേക്ക് മാറി വന്നതിന് ശേഷം, തെറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ തെറ്റിയവരായ നിലക്ക്. കുഫറുണ്ട്, ഇസ്ലാമുണ്ട് അല്ലേ, തൗഹീദ് ഉണ്ട്, അതിന് ഷിർക്കുണ്ട്, അതിന്റെ അപ്പുറം എന്താ, അതിന് വലുതായിട്ട് തൗഹീദുണ്ട്. കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും തെറ്റണം, എവിടേക്ക് തെറ്റണം? ഇസ്ലാമിലേക്കും തൗഹീദിലേക്കും തെറ്റണം. അപ്പോ അതാണ് ഹുനഫ എന്ന് പറഞ്ഞാൽ കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും മാറി ഇസ്ലാമിൽ തൗഹീദിൽ അടിയുറച്ചവരായി, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാക്കിയവരായി, അള്ളാഹുവിനെ ആരാധിക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫ എന്നുള്ളത് ഹനീഫിന്റെ ബഹുവചനമാണ്. ഹനീഫിയത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഹനീഫിയത്ത്? എവിടെ ഹനീഫിയത്ത് കേട്ട്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ എന്നാണ്. ബുഇസ്തു, ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടു, ബിൽ ഹനീഫിയത്തി സംഹ എന്നാണ്. ഹനീഫിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത്, ആദർശം ഹനീഫിയത്ത്. ആ ആദർശത്തിന്റെ പ്രത്യേകത, അതിൽ കുഫറിനും ഷിർക്കിനും സ്ഥാനമല്ല. അതിനെന്തിനേ സ്ഥാനമുള്ളൂ? ഇസ്ലാമിനും തൗഹീദിനെ സ്ഥാനമുള്ളൂ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നബിയായി വരുന്നതിന്റെ മുമ്പ് ഏകദൈവ വിശ്വാസികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏകദൈവ വിശ്വാസികൾ ഈ അറേബ്യൻ ഉപദ്വീപിൽ ഉണ്ടായിരുന്നു ഏകദൈവ വിശ്വാസികൾ. ആ ആളുകൾക്ക് പേര് ഹുനഫ എന്നായിരുന്നു. മുഹമ്മദ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ട് എത്രാമത്തെ വയസ്സിൽ? 40-ാമത്തെ വയസ്സിൽ നബിയായി നിയോഗിക്കപ്പെട്ട്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മുഹമ്മദ് നബി സ്വലാ സ്വലാമ തങ്ങളുടെ ഇടയിൽ വേറെ പ്രവാചകന്മാർ വന്നിട്ടില്ല. പക്ഷേ അറേബ്യൻ ഉപദ്വീപിൽ ഒരു പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ലെങ്കിലും പ്രവാചകന്റെ സാന്നിധ്യം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നബി സ്വലാ സ്വലാമ തങ്ങളുടെയും കാലഘട്ടത്തിനിടയിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് എന്ത്? ഫുനഫ. ഫുനഫാക്കൾ എന്നാണ് അവർക്ക് പറയാ. അവർ വിഗ്രഹാരാധനക്കെതിരായിരുന്നു. വിഗ്രഹാരാധന അവർ സമ്മതിച്ചിരുന്നില്ല. ബൗദ്ധിക വിശ്വാസം അവർ കൊണ്ടുവന്നിട്ടില്ല. ചിലരൊക്കെ മക്കയുടെ ഭൗതിക സാഹചര്യം അത് തീർത്തും ബൗദ്ധിക വിശ്വാസത്തിന്റെ സാഹചര്യമാക്കി മാറ്റപ്പെട്ടപ്പോൾ അവർ സത്യം അന്വേഷിച്ചിട്ട് പലായനം ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? സിറിയയിലേക്ക് പോയവരുണ്ട്, ഫലസ്തീനിലേക്ക് പോയവരുണ്ട്. അങ്ങനെ ചിലരൊക്കെ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. മക്കയിലെ ക്രിസ്തുമതം സ്വീകരിച്ചവരുണ്ടായിട്ടുണ്ട്. കാരണം എന്താ? അവരൊന്നും ഈ ഭൗതിക വിശ്വാസത്തെ കൂട്ടാക്കില്ല. ചിലരൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് തേടി അലഞ്ഞിട്ടുണ്ട്. എവിടെയാണുള്ളത്? അപ്പൊ ആ മില്ലത്തിനൊത്ത് അവർ കണ്ടത് ക്രിസ്തുമതത്തെ. ക്രിസ്തുമതത്തെന്ന് പറഞ്ഞാല് ക്രിസ്തുമതത്തെ സഭ കേടുവരുത്തുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ കേടുവരുത്തിയിട്ട് അതിന് കൂട്ടാക്കാത്ത വിശ്വാസികൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വിശ്വാസികളിൽ നിന്ന് ഋജുമാർഗം പുൽകി ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ഹുനഫ എന്ന്. നമ്മൾ ഇപ്പോ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞാൽ സ്വർഗം കൊണ്ട് സന്തോഷമായി അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാപ്പ പിന്നെ സെയ്ദ് ബിൻ നുഫൈൽ എന്ന് പറയും. ഈ സെയ്ദ് ബിൻ നുഫൈൽ നിഫ്രാസിർമാതങ്ങൾ വരുന്നതിന് മുമ്പ് മരിച്ച ആളാണ്. നബി വരുന്നതിന് മുമ്പ് മരിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം പിന്നെ സ്വർഗത്തിലാണ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. ക്രിസ്തുമതം സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഈ കുരിശുവരക്കണ ക്രിസ്തുമതമല്ല, പിന്നെയോ യഥാർത്ഥ ക്രിസ്തു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശം സ്വീകരിച്ച ആളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ വറഖയെ മോശം പറയരുത്, അദ്ദേഹത്തിൽ ഞാൻ രണ്ട് തോട്ടം കണ്ടു എന്നൊക്കെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പിന്നെ സ്വപ്നവും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹീതമായ കാഴ്ച. ഏതായാലും പിന്നെ ഈ വറഖ ഇവരക്കാരാണ് ഫനഫാക്കളിൽപ്പെട്ടാളാണ്. ഹനഫ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് തേടി മനസ്സിലായി ഷിർക്കിൽ നിന്ന് അകന്നു കഴിഞ്ഞ ആളുകൾ. മനസ്സിലായി? അവരിൽ ചിലരെന്ത് ക്രിസ്തുമതത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അവര് അടിസ്ഥാനം എന്താണ്? ബൗദ്ധിക വിശ്വാസം. ബൗദ്ധിക വിശ്വാസികൾക്ക് ഈ അറേബ്യൻ ഉപദ്വീപിലായിരുന്നു അവരുണ്ടായിരുന്നത്. മനസ്സിലായോ? അതേസമയം പിന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശിഷ്യഗണങ്ങളിലൂടെ പിന്നെ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫനഫാക്കൾ എന്നറിയപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ നിലയുറപ്പിച്ചവരാണ് ഫനഫാക്കൾ. കുറെ ആളുകളെ കുറിച്ച് അങ്ങനെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഖുസ്ബ് ഇബ്നു സാഅിദ് അൽ ഇയാദി, അങ്ങനെ കുറെ ആളുകൾ. ഏതായാലും ഇവിടെ വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാലി അബ്ദുല്ലാഹ, അള്ളാഹുവിനെ അവർ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, ദുആ അള്ളാഹുവിനെ മാത്രമാക്കുന്നവരായി. ഹുനഫ, ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും തെറ്റി ഇസ്ലാമിലും തൗഹീദിലും നിലയുറപ്പിച്ചവരായി. പിന്നെയോ വയുഖീമുസ്സല, എന്താ യുഖീമുസ്സല? നമസ്കാരത്തെ അവർ നിലനിർത്തണം, യഥാവിധം നിലനിർത്തണം. വയുഖീമുസ്സല, നമസ്കാരം യഥാവിധം നിലനിർത്തുകയും. വയുഉതു, അവർ നൽകുകയും ചെയ്യണം. എന്ത്? സകാത്തിന്. അപ്പൊ സകാത്ത് നൽകുവാനും നമസ്കാരം യഥാവിധം നിർവഹിക്കുവാനും, അതേപോലെ തന്നെ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫ, ഇങ്ങനെ അള്ളാഹ്ക്ക് മാത്രം വിഭാഗത്തെ എടുക്കുവാനുമല്ലാതെ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വദാലിക ദീനുൽ ഖയ്യിമ, വദാലിക അത് ദീനുൽ ഖയ്യിമ. എന്താ ദീനുൽ ഖയ്യിമ എന്നാണ്? ദീനുൽ ഖയ്യിമ എന്നാ ദീനുൽ മില്ലത്തിൽ ഖയ്യിമ എന്നാണ്. മില്ലത്ത് എന്നാ ആദർശം, പ്രസ്ഥാനം. ഖയ്യിമ എന്ന് പറഞ്ഞാല് നേരായ ഋജുവായ അതേപോലെ നീതിപൂർവകമായ അപ്പൊ ഋജുവും നീതിപൂർവകവുമായ മില്ലത്തിന്റെ ദീനാകുന്നു അത്. ദീനുൽ ഖയ്യിമ എന്നാണ് ദീനുൽ മില്ലത്തിൽ ഖയ്യിമ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ദീനുൽ മില്ലത്തിൽ ഖയ്യിമ, അതേപോലെ ദീനുൽ ഉമ്മത്തിൽ മുഅ്തദില അൽ മുസ്തഖീമ, നേരായ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നേരായ മില്ലത്തിന്റെ ദീനാകുന്നു അത്. അത് എന്ന് പറഞ്ഞാൽ ഏത്? അള്ളാഹ്ക്ക് മാത്രം ഈ പറഞ്ഞ രീതിയിൽ ഇബാദത്ത് എടുക്കുക, നമസ്കാരം അത് ഇഖാമത്ത് ചെയ്യുക, നമസ്കാരം ഇഖാമത്ത് ചെയ്യുക, സക്കാത്ത് നൽകുക, സക്കാത്ത് നൽകുക. അവിടെ നോക്കി നിങ്ങൾ നിസ്കാരം ഇഖാമത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം എന്നാണ്. എങ്ങനെയാ ഇബാദത്ത് എടുക്കേണ്ടത്? പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമാക്കിയിട്ട് ഇബാദത്ത് എടുക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കണം? അവര് ശിർക്കും കുഫ്റും ഉണ്ടാകാൻ പാടില്ല, പിന്നെയോ ഇസ്ലാമും തൗഹീദായിരിക്കണം ഉണ്ടാകേണ്ടത്. നിസ്കാരത്തെ എങ്ങനെയാണ് ഇഖാമത്ത് ചെയ്യാ? എങ്ങനെ നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യാ? ചിലരൊക്കെ ഇപ്പൊ ക്ലാസ്സിലൊക്കെ മയങ്ങിയിരിക്കുന്നുണ്ട്, അങ്ങനെ മയങ്ങി നിസ്കരിക്കാൻ പറ്റുമോ? ചിലർക്ക് ക്ലാസ്സിലിരിക്കുമ്പോ ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതേപോലെ നിസ്കരിക്കാൻ പറ്റുമോ? അത് നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യലല്ല. എങ്ങനെ നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യാ? ഇവിടെ വയുഖീമുസ്സല എന്ന് പറയുന്നതിന് പകരം വയുസല്ലു എന്ന് പറഞ്ഞാൽ പോരെ? വയുസല്ലു നമസ്കരിക്കുവാൻ, പക്ഷെ നിസ്കരിക്കുവാനും നല്ലതല്ല പറഞ്ഞത്. പിന്നെ വയുഖീമുസ്സല നമസ്കാരത്തെ അവർ ഇഖാമത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്താ ഇഖാമത്ത്? ആ നിസ്കാരം ആ യഥാവിധാക്കണം, നേരെ ചൊവ്വയാക്കണം എന്നാണ്. നിസ്കാരം നേരെ ചൊവ്വ. ഇപ്പൊ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട് സല്ലു സല്ലു കമാറായി തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിച്ചോളി എന്നാണ്. സല്ലു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നിങ്ങൾ നിസ്കരിച്ചോളി എന്നാണ്. അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് അഖീമിസ്സല നിസ്കാരം ഇഖാമത്ത് ചെയ്യ്, അഖീമുസ്സല യുഖീമുസ്സല അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തിനായി എന്താ ഈ ഇഖാമത്തോണ്ടുള്ള ഉദ്ദേശം? യുഖീമെന്ന് പറഞ്ഞ ഉദ്ദേശം, യുഖീമെന്ന് പറഞ്ഞ ഉദ്ദേശം നമ്മൾ ഇപ്പൊ ഈ വൈനോവറായിട്ട് നിസ്കരിക്കാൻ പാടില്ല അല്ലേ? ഇങ്ങനെ കപട വിശ്വാസികളുടെ നിസ്കാരമാണത്. വൈദ ഖാമു ഇല സലാത്തി ഖാമു കുസാല, നിസ്കരിക്കാൻ നിന്നുണ്ടെങ്കിൽ ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ ഇതൊരു ലോങ്ങാണ്, ഇങ്ങനെയൊക്കെ അലസത മടി വിരസത ഇതൊക്കെ നിസ്കാരത്തിൽ അത് പാടില്ല. നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന് ഷർത്തുകളുണ്ട്, ആ ഷർത്തുകൾ പാലിക്കണം. അതേപോലെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് തോന്നിയ രീതിയിലാകാൻ പാടില്ല. നിസ്കാരത്തിന് അതിൻ്റെതായ റുക്കുനുകളുണ്ട്, അവിഭാജ്യ ഘടകങ്ങൾ. അതേപോലെ നിസ്കാരത്തിൻ്റെ വാജിബുകളുണ്ട്, അതേപോലെ നിസ്കാരത്തിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് തെളിക്കുന്ന സുന്നത്തുകളുണ്ട്, അത് വാചികമായ സുന്നത്തുകളുണ്ട്, പ്രാവർത്തികമായ സുന്നത്തുകളുണ്ട്. ഇതൊക്കെ ഒപ്പിച്ചിട്ടുള്ള നിസ്കാരം, അതിനാണ് എന്ത് പറയാ, ആ ഇഖാമത്തുസ്സല എന്ന് പറയാ. ജമാഅത്തായിട്ട് നിസ്കരിക്കണം, അവർ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കലാണ് എന്ത്, ഇഖാമത്തുസ്സല. അതാണ് വയുഖീമുസ്സല എന്ന് പറഞ്ഞത്. വയുത്തു സകാത്ത് നൽകുക. വദാലിക ദീനുൽ ഖയ്യിമ, ശിർക്കില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കുക, നിസ്കാരം യഥാവിധം നിർവഹിക്കുക, സക്കാത്ത് നൽകുക, ഇതൊക്കെയാണ് എന്ത്, ആ നേരായ മില്ലത്തിന്റെ ദീൻ. നേരായ മില്ലത്തിന്റെ ദീൻ അവക്രമായ പിന്നെ മില്ലത്തിന്റെ ആദർശത്തിന്റെ ദീൻ അതാകുന്നു എന്നാണ് പറയുന്നത്. ഇത് ആരോട് കൽപ്പിക്കപ്പെട്ടതാ? വേദക്കാരോട് കൽപ്പിക്കപ്പെട്ടതാ. അപ്പോ ഈ വിഷയത്തിൽ മതതാരതമ്യമാകാം അല്ലേ? ഈ വിഷയത്തിൽ എന്താകാം, മതങ്ങളെ താരതമ്യം ചെയ്യാം. കാരണം എന്താ, മതങ്ങളുടെയൊക്കെ അസിൽ എന്താണ്, അടിസ്ഥാനം ഒന്നാണ്. അപ്പൊ ഏകദൈവ വിശ്വാസം, അതേപോലെ തന്നെ നമസ്കാരം, മേധാവിതാക്കൽ, സക്കാത്ത് കൊടുക്കൽ, ആ വിഷയത്തിലൊക്കെ എന്താ, മതങ്ങളുടെ അസിലുകൾ ഒന്നാണ്, മതങ്ങളുടെ അസിലുകൾ ഒന്നാണ്. അപ്പൊ ആ നിലക്ക് നമുക്ക് പറയാം മതങ്ങളുടെയൊക്കെ അസിലുകൾ ഒന്നാണ്, അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, ഏകദൈവ വിശ്വാസികളാകണം, എല്ലാവരും നിസ്കാരം മേധാവിതാക്കണം, എല്ലാവരും ദാനധർമ്മം നിർവഹിക്കണം എന്ന് പറയാം. കാരണം എന്താണ്, മതത്തിന്റെയൊക്കെ എല്ലാ മതങ്ങളുടെയും അസില് ഒന്നാണ്. അതേസമയം പിന്നെ മതവിശ്വാസികൾക്ക് വേറെ വേറെ ചടങ്ങുകളുണ്ട് അല്ലേ? ഓരോരുത്തരും തങ്ങളുടെ വാക്കുണ്ടാക്കിയ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളിൽ താരതമ്യം പറ്റുമോ? കൊടുക്കൽ വാങ്ങൽ പറ്റുമോ? ഇല്ല. അത് പാടുള്ളതല്ല. മതങ്ങളുടെയൊക്കെ അസിലുകൾ ഒന്നാണ്, അതാണ് ഇവിടെ പറഞ്ഞത്. അവരോട് കൽപ്പിക്കപ്പെട്ടത് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് കൽപ്പിക്കപ്പെട്ട തന്നെയാണ് ഇവിടെ എണ്ണത് അല്ലേ. നസാറാക്കൾ മദീനയിൽ ഉണ്ടായിട്ടില്ല, അറേബ്യൻ ഉപദ്വീപിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു, മനസ്സിലായല്ലേ. പിന്നെ നജറാനിൽ, യമനിൽ, ഇവിടൊക്കെ പിന്നെ നസാറാക്കൾ ശക്തരായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ക്രൈസ്തവർ നബിസ്വല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും മദീനയിൽ താമസിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ജൂതന്മാരുള്ളവർക്ക് ശരിക്കും അവര് പിന്നെ സമ്മതിക്കൂല ശരിക്കും മറ്റവരെ. അവര് അവര് മദീനയിൽ പിന്നെ വന്ന് പാർത്തതിന് ശേഷം ഈ പിന്നെ സബ പിന്നെ ഇവിടെ യമനിലെ അണക്കെട്ടുണ്ടല്ലോ, അത് തകർന്നതിന്റെ മുമ്പായിട്ട് ഈ അവിടെ ഉള്ള കഷ്ടാനികൾ കയറി വടക്ക് ഭാഗത്തേക്ക് വന്നിട്ട് അവരാണ് ചെയ്യുന്നത്. പിന്നെ ഔസ് ഹസ്റജ് ഗോത്രക്കെട്ട് മദീനയിൽ പാർക്കുന്നത്. ആ ചരിത്രം തന്നെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ജൂതരുടെ ഇടയിൽ ഇവർ വളരെ സാഹസപ്പെട്ടാണ് ചെയ്തിട്ടുള്ളത്. അവർ പാർത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ഓതിയത് തനിക്ക് മറ്റുള്ളവർക്ക് ആ രീതിയിലാണ് ഓതണ്ട്. അല്ലാതെ പിന്നെ നിങ്ങളിത് മന്ത്രിച്ചൂതിനെ കുറിച്ചാ മരിച്ചവർക്ക് ഖുർആൻ ഓതിയിട്ട് ഹദ്യ ചെയ്യുക എന്നുള്ളതിന് പ്രൂഫില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഓതിയോ ആ രീതിയിലാണ് ഓതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് ഓതി മറ്റുള്ളവർക്ക് ഓതി, അത് പിന്നെ ഈ ആ ഓതുക എന്നുള്ളതുണ്ടല്ലോ എന്തെങ്കിൽ ഒരു പിന്നെ കർമ്മശാസ്ത്ര പറയാനുള്ള ഓത്തല്ല അത്. പിന്നെ അത് ദൈവത്തിന്റെ ഓത്താണ്, അത് ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള ഓത്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓതുക. അത് അതേപോലെ തന്നെ ഇനിയിപ്പോ ഈ അവിടെ അത് നേരിട്ട് അതിന്റെ ഉദ്ദേശം അതല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ രോഗിയാണ്, അയാൾ ഖുർആൻ ഓതി ഊതി അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഒരാൾക്ക് റുഖ്യ നടത്താൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതി, അങ്ങനെ ഓതണേൽ ഇസ്ലാമിൽ അത് തെറ്റല്ല, തെറ്റല്ല. പിന്നെ ഓരോരുത്തരും എന്താണ് വേണ്ടത്? സ്വയം നിർവഹിക്കുകയാണ് വേണ്ടത്. ഖുർആൻ ഓതിയിട്ട് സ്വയം നിർവഹിക്കാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹ് എല്ലാം പറഞ്ഞു ഉസ്മാൻ ബിൻ അബിൽ ആസിനോട്, മനസ്സിലായി? ഔദു ബി ഖുദറത്തില്ലാഹ് എന്നുള്ള ആ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഉസ്മാൻ അദ്ദേഹത്തോട് പറയാണ് ചെയ്ത്. അതേപോലെ തന്നെ പിന്നെ ഇനി ഒരാൾക്ക് അതിന് കഴിയില്ല, അറിയില്ല, അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണെങ്കിൽ മറ്റൊരാൾക്ക് നിർവഹിക്കുന്നതിനൊട്ട് പ്രശ്നമല്ല. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ഹദ്യ ചെയ്യുക എന്നുള്ള രീതി സുന്നത്തിൽ വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല, മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ യാസീൻ ഓതി, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറ ഓതി, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു സൂറത്ത് ഓതിയിട്ട് ഇത് മരിച്ച ഇന്ന ആളുടെ ഖബറിലേക്ക്, ഇന്ന ആളുടെ ഖബറിലേക്ക്, അങ്ങനെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ രീതി ഒഴിവാക്കാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.